Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ സുവിശേഷ ചിന്തകളാണെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15:3-7 വാക്യങ്ങൾ.
അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു: നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകളുണ്ടായിരിക്കെ അവയിലൊന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും: നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
സഭ ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നു. ഒപ്പം ഭാരതസഭ മാധ്യമ ദിനം ആചരിക്കുന്ന ദിവസം കൂടെയാണ്. കാരുണ്യത്തിന്റെ ജൂബിലി മത്സരത്തിൽ പാപ്പ ഫ്രാൻസിസ് നൽകുന്ന മാധ്യമദിന സന്ദേശം കരുണയുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. ആശയവിനിമയവും കാരുണ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഈ വിശുദ്ധ മത്സരത്തിൽ പാപ്പ എല്ലാവരെയും ക്ഷണിക്കുന്നു. കാരുണ്യവാനായ പിതാവിൻ്റെ മൂർത്തരൂപമായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന സഭയും സഭാമക്കളും വാക്കിലും പ്രവൃത്തിയിലും കാരുണ്യം മുഖമുദ്രയാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്തു പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും വാക്കാലും പ്രവൃത്തിയാലും ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും ക്ഷമയുമാണ് നാം മറ്റുള്ളവരുമായി ക്രൈസ്തവർ പങ്കുവയ്ക്കേണ്ടത്. സ്നേഹം അന്തസത്തയിൽ ആശയവിനിമയമാണെന്ന് പാപ്പ പ്രബോധിപ്പിക്കുന്നു ഈ വർഷത്തെ മാധ്യമ ദിന സന്ദേശത്തിലൂടെ. അങ്ങനെ ആശയവിനിമയം അനുദിന ജീവിതത്തിൽ കരുണയുള്ളതാണെങ്കിൽ അത് നമ്മെ സൗഹൃദത്തിലേക്കും പങ്കുവയ്ക്കലിലേക്കും നയിക്കും. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും സ്നേഹത്തിൽ ഉളവാകുന്നെങ്കിൽ അനുദിന ജീവിതത്തിലെ ആശയവിനിമയം ദൈവീക ശക്തിയുള്ളതായി തീരും എന്നാണ് പാപ്പ പ്രബോധിപ്പിക്കുന്നത്. ക്രിസ്തു തന്നെ വരച്ചു കാട്ടുന്ന ഇന്നത്തെ സുവിശേഷത്തിലെ നല്ല ഇടയൻ്റെ ചിത്രവും നല്ല ഇടയൻ്റെ സ്നേഹിക്കുന്ന ഹൃദയവും നമുക്കെല്ലാവർക്കും എന്നും പ്രചോദനമാണ്. നല്ലിടയൻ്റെ ഹൃദയം കരുണയുള്ളത് മാത്രമല്ല, അത് കാരുണ്യം തന്നെയാണ്. അത് ദിവ്യഹൃദയമാണ്, അത് തിരുഹൃദയമാണ്. ദൈവപിതാവിൻ്റെ സ്നേഹമാണ് അവിടെ തെളിഞ്ഞു നിൽക്കുന്നത്. നമ്മെ മനസ്സിലാക്കുന്ന ഇടമാണത്, നമ്മെ സ്വീകരിക്കുന്ന ഇടമാണത്. പാപത്തോടും ബലഹീനതകളോടും കൂടെ നമ്മെ തിരഞ്ഞെടുക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഇടമാണ് ക്രിസ്തുവിൻ്റെ ദിവ്യഹൃദയം. തൻ്റെ ഹൃദയം കലവറയില്ലാത്തതും സ്നേഹത്താൽ ജ്വലിക്കുന്നതുമാണെന്ന് ക്രിസ്തു തന്നെ പ്രസ്താവിക്കുന്നില്ലേ? അവിടെ സ്വയാർപ്പണവും അനന്തമായ അതിരുകളില്ലാത്ത സ്നേഹവുമാണ് നാം കാണുന്നത്. അപരനെ സ്വതന്ത്രമാക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന വിശ്വസ്തവും വിനയാന്യതവുമായ സ്നേഹത്തിൻ്റെ ഉറവയാണ് ക്രിസ്തുവിൽ നാം കാണുന്നത്. യാതൊരു കലർപ്പും കലവറയുമില്ലാതെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, അകന്നിരിക്കുന്നവർക്ക് വേണ്ടിയും ആ ഇടയഹൃദയം തപിക്കുന്നു, അത് അവരിലേക്ക് എത്തപ്പെടുന്നു. അവിടുത്തെ സ്നേഹത്തിൻ്റെ സൂചിക നമ്മെ ആശ്ചര്യപ്പെടുത്തുമാർ ആരെയും ഒഴിവാക്കാതെ സകല മനുഷ്യരിലേക്കും തിരിഞ്ഞിരിക്കുന്നു എന്നത് അയുടെ സ്നേഹത്തിൻ്റെ നിഷ്കളങ്കമായ ഒരു ദൗർബല്യമാണെന്ന് പറഞ്ഞുകൂടെ. ക്രിസ്തുവിൻ്റെ ദിവ്യഹൃദയത്തെ നാം ഇന്ന് ധ്യാനിക്കുമ്പോൾ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചുള്ള ചില അടിസ്ഥാന ചോദ്യങ്ങൾ മനസ്സിൽ പൊന്തിവരുന്നത് സ്വാഭാവികമാണ്. എൻ്റെ ഹൃദയം എവിടേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്? തീർച്ചയായും നമ്മുടെ അനുദിന ജീവിത വ്യഗ്രതകളിലാണ്, അതിൻ്റെ പ്ലാനുകളുടെയും പദ്ധതികളുടെയും പ്രവർത്തനങ്ങളുടെയും ബഹളത്തിലാണത്. ഇതിൻ്റെ എല്ലാം മധ്യത്തിലും ഇതിൻ്റെ എല്ലാം ഇടയിലും എന്റെ ഹൃദയം പതിഞ്ഞിരിക്കുന്നത് എവിടെയാണെന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. എന്റെ ഹൃദയം അന്വേഷിക്കുന്ന നിധി എന്താണ്? ക്രിസ്തു പറയുന്നത്, എവിടെയാണ് നിന്റെ നിക്ഷേപം അവിടെയായിരിക്കും നിന്റെ ഹൃദയമെന്ന്. ജീവിത ബദ്ധപ്പാടുകളിൽ മുഴുകുന്ന നമ്മുടെ ഹൃദയം സഹോദരങ്ങളിലേക്ക്, കുടുംബത്തിലേക്കും കൂടെയുള്ളവരിലേക്കും സമൂഹത്തിലേക്കും തിരിഞ്ഞിരിക്കേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിളർക്കപ്പെട്ട ഹൃദയമായിരിക്കണം ക്രൈസ്തവൻ്റേതെന്നത് പാപ്പ ഫ്രാൻസിസിൻ്റെ പ്രയോഗമാണ്. ഇക്കാരണത്താൽ ദൈവോന്മുഖനായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവോന്മുഖനായിരിക്കേണ്ട മനുഷ്യൻ സഹോദരങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കണം. തന്നിലേക്ക് മാത്രമല്ല, അത് ക്രിസ്തു സ്നേഹത്താൽ വേരൂന്നിയതും പരിശുദ്ധാത്മാവിനാൽ ഊഷ്മളമാകുന്നതുമായ സ്വഭാവമാണ്, ശൈലിയാണ്. തൻ്റെ സഹോദരങ്ങൾക്ക് സദാ ലഭ്യമാകുന്നതും അവരോട് ചേർന്നിരിക്കുന്നതുമായ ഹൃദയമായിരിക്കും, ജീവിതമായിരിക്കും ക്രൈസ്തവൻ്റേതെന്നാണ് സുവിശേഷത്തിലെ ഇടയരൂപം നമ്മെ ഇന്ന് പ്രചോദിപ്പിക്കുന്നത്, നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇടയനായ ദൈവം തൻ്റെ അജഗണത്തെ തേടിപ്പുറപ്പെടുന്നുവെന്നാണ് ആദ്യ വായനയിൽ എസേഖിയൽ പ്രവാചകൻ പറയുന്നത്, ഓർപ്പിക്കുന്നത്. അതുപോലെ ജീവിതത്തിൽ ഇടർച്ചകളെക്കുറിച്ചൊന്നും ഭയലേശമില്ലാതെ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടി നല്ലിടയൻ പുറപ്പെട്ടു പോയെന്നല്ലേ സുവിശേഷം നമ്മെ ഇന്ന് ഉദ്ബോധിപ്പിക്കുന്നത്? തൻ്റെ പതിവുകളും പുൽപ്പുറവും തൻ്റെ ആലയവും ആടുകളെയുമെല്ലാം വിട്ടിട്ടാണ് നല്ലിടയൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അന്വേഷണം ഇടയ്ക്ക് വെച്ച് നിർത്തുന്നില്ല. ആവശ്യത്തിന് അന്വേഷിച്ചു, ഇനി മതി എന്നയാൾ പറയുന്നില്ല, ചിന്തിക്കുന്നില്ല. അയാളുടെ ഹൃദയത്തിൽ നിശ്ചയദാർഢ്യമാണ്. നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തും വരെ അയാൾ തേടുകയാണ്, തേടിത്തേടി അലയുകയാണ്. പിന്നെ അവസാനം അതിനെ കണ്ടുകിട്ടിയപ്പോഴോ തൻ്റെ പരിക്ഷീണത്തെക്കുറിച്ചോ കഷ്ടപ്പാടിനെക്കുറിച്ചോ ചിന്തിക്കാതെ ഇതാ നഷ്ടമായതിനെ കണ്ടുകിട്ടിയതിലുള്ള സന്തോഷത്തിലും പിന്നെ പൂർണ്ണമായ സംതൃപ്തിയിലും അതിനെ തോളിലേറ്റി അയാൾ മടങ്ങുന്നു, മറ്റുള്ളവർക്കൊപ്പം സന്തോഷിക്കുന്നു. ഇതാണ് അന്വേഷിച്ചിറങ്ങുന്ന ഹൃദയം. സ്ഥലകാല സീമകളെ അതിലംഘിക്കുന്നതാണ് ആ സ്നേഹം. നാം കണ്ടതാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പാപ്പ ഫ്രാൻസിസ് നടത്തിയ ഗ്രീസിലെ ലെസ്ബോസ് ദ്വീപിലേക്കുള്ള യാത്ര. വേദനിക്കുന്ന മനുഷ്യരുടെ മധ്യത്തിലേക്കായിരുന്നു. യുദ്ധവും ഭീകരപ്രവർത്തനങ്ങളും മൂലം നാടും വീടും വിട്ടിറങ്ങി പുറപ്പെട്ട ആയിരക്കണക്കിന് അഭയാർത്ഥികളായ ഹതഭാഗ്യരുടെ മധ്യത്തിലേക്കാണ് പാപ്പ ഇറങ്ങിച്ചെന്നത്. സാന്ത്വനം പകർന്ന പാപ്പ ഫ്രാൻസിസിൻ്റെ സന്ദർശനം നല്ലിടയൻ്റെ മാതൃകയാണ് നമുക്ക് ലോകത്തിന് നൽകിയത്. ലോകമനസാക്ഷിയെ തട്ടിയുണർത്തിയ മാതൃകയാണത്. മാത്രമല്ല, തൻ്റെ മടക്കയാത്രയിൽ 4 കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ടാണ് പാപ്പ ഫ്രാൻസിസ്, 12 പേരെ വത്തിക്കാനിലേക്ക് കൂട്ടിക്കൊണ്ടാണ് ആ നല്ല ഇടയൻ മടങ്ങിയെത്തിയത്. അങ്ങനെ ദൈവീക സങ്കല്പത്തിലെ ഇടയൻ തൻ്റേതായ താൽപ്പര്യങ്ങൾ മെനഞ്ഞെടുക്കാനുള്ള കരുത്തും സ്വാതന്ത്ര്യവുമുള്ളവനാണ്. നേട്ടങ്ങൾ എണ്ണിക്കൊണ്ടല്ല അയാൾ നടക്കുന്നത്. എന്ത് കിട്ടും, എന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും എന്നയാൾ ചിന്തിക്കുന്നില്ല. ദൈവാരൂപിയോട് അയാൾ കണക്ക് പറയുന്നില്ല. മറിച്ച് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റാൻ ദൈവം ഭരമേൽപ്പിച്ച കുടുംബത്തെയും ഒപ്പം താൻ ഭാഗമായിരിക്കുന്ന സമൂഹത്തെയും തൻ്റെ സഹോദരങ്ങളെയും പിന്നെ ആവശ്യത്തിലായിരിക്കുന്നവരെയും മാത്രമല്ല പാവങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഗവനിക്കുന്ന അവരെ പരിചരിക്കുന്ന നല്ല സമറിയക്കാരനാണ് അയാൾ. അങ്ങനെ അതിരുകളിലേക്കും എന്തിന് അതിരുകൾക്കപ്പുറത്തേക്കും അയാൾ തേടിപ്പുറപ്പെടുന്നു. അവസാനം നഷ്ടപ്പെട്ടതിനെ മുറിപ്പെട്ടതിനെ തോളിലേറ്റി അയാൾ സന്തോഷത്തോടെ മടങ്ങുന്നു. ഇന്ന് ഈശോയുടെ തിരുഹൃദയം നമ്മുടെ മുന്നിൽ വഹിക്കുന്നത് സ്നേഹമുള്ള, സ്നേഹം പങ്കുവയ്ക്കുന്ന, സ്നേഹത്തിൽ സ്വയാർപ്പണം ചെയ്യുന്ന ഹൃദയത്തിൻ്റെ മാതൃകയാണ്. അത് നല്ലിടയൻ്റെ മാതൃകയാണ്. ജൂൺ മാസത്തിൽ നാം പ്രത്യേകമായി ഈശോയുടെ ദിവ്യഹൃദയത്തെ അനുസ്മരിക്കുന്നു, വണങ്ങുന്നു. ക്രൈസ്തവ കുടുംബങ്ങളെല്ലാം, നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഈശോയുടെ ദിവ്യഹൃദയത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ്. യഥാർത്ഥമായ സ്നേഹത്തിന്, നിസ്വാർത്ഥമായ സ്നേഹത്തിന് നമ്മുടെ ലോകത്തെ, അത് കുടുംബമോ സമൂഹമോ പഠനസ്ഥലമോ ജോലിസ്ഥലമോ എവിടെയുമാകട്ടെ, ത്യാഗമുള്ള സ്നേഹത്തിന് ജീവിത ചക്രവാളങ്ങളെ മനോഹരമാക്കാം, വിസ്തൃതമാക്കാം, അതിനെ അനന്തമാക്കാം എന്ന് ഈശോയുടെ തിരുഹൃദയം നമ്മെ പഠിപ്പിക്കുന്നു, നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. സഭയിൽ നിന്ന് ആചരിക്കുന്ന മാധ്യമ ദിനവും നമ്മോട് ആവശ്യപ്പെടുന്നത്, നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. അനുദിന ജീവിതത്തിൽ കരുണയുള്ള സംവേദനം, കരുണയുള്ള സ്നേഹമുള്ള ആശയവിനിമയം അനിവാര്യമാണെന്ന്, ഹൃദയത്തിൽ കാരുണ്യമുള്ള ജീവിതത്തിൻ്റെ ഇടപെടലുകൾ അല്ലെങ്കിൽ പെരുമാറ്റ രീതികൾ ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്നു, സന്തോഷകരമാക്കുന്നു. വ്രണിതമായി നമ്മുടെ ലോകത്ത്, വിഭജിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ലോകത്ത്, കരുണയോടെ എല്ലാവരെയും ദൈവമക്കളാണെന്ന ബോധ്യത്തോടെ സ്വതന്ത്രവും കരുണാമയവുമായ സമീപനത്തിലൂടെ സാഹോദര്യവും സമാധാനവും വളർത്തിയെടുക്കാൻ ഈശോയുടെ ദിവ്യഹൃദയം നമ്മെ തുണയ്ക്കട്ടെ. നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ കരുണാർദ്രമായ സ്നേഹം, കരുണയുടെ ഈ ജൂബിലി വർഷത്തിൽ നമ്മെ ഏവരെയും പ്രചോദിപ്പിക്കട്ടെ.
ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം.
ഈ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്, രചന ഫദർ റഫി പിരിയാട്ടുശ്ശേരി, പിന്നെ സംഗീതം ജെർസൺ ആന്റണി.
ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ. ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ. ജീവൻ ചൊരിഞ്ഞും പ്രാണൻ വെടിഞ്ഞും നിന്നെ കാത്തിടും. അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഈശോയുടെ തിരുഹൃദയ തിരുനാളിൽ ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.